ഫാദർ ജോസഫ് അലക്സ് പൂവേലിയിൽ എഴുതിയ ലേഖനം. നിങ്ങളും പോകുന്നു എന്ന് ഈശോ ചോദിച്ചാൽ. ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഈ സമ്പ്രദായമുണ്ട്. ഒരു മാനേജ്മെന്റ് ടൂളാണിത് ഫീഡ്ബാക്ക് എടുക്കുന്ന പരിപാടി. സ്ഥാപനത്തിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് ഇത് സഹായിക്കാറുണ്ട്. ആളുകളുടെ ഇംഗിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് സർവീസിൽ മാറ്റങ്ങൾ വരുത്തി കസ്റ്റമർ റേറ്റിംഗ് കൂട്ടാനുള്ള മാർക്കറ്റിംഗ് ടെക്നിക്. കമ്പനിയുടെ പേരും പ്രതാപവും ഒക്കെ വർദ്ധിക്കാൻ ഇത് സഹായിക്കും. പക്ഷെയുണ്ടല്ലോ, ഈശോയുടെ അടുത്ത് മാത്രം ഈ ടൂൾ ചെലവാകില്ല. കാരണം കസ്റ്റമർ റേറ്റിംഗ് അല്ല ഇവിടെ മാനദണ്ഡം, മറിച്ച് സത്യവും നന്മയുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ വ്യക്തമാകും. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ ക്ലാസ്സാണ് 6-ാം അധ്യായം മുഴുവൻ. ഈശോ അപ്പം വർദ്ധിപ്പിച്ചും കടലിനും ഇത് നടന്നും തനിക്ക് അപ്പത്തിന്റെ മേലും സ്വന്തം ശരീരത്തിന്റെ മേലുമുള്ള ദൈവിക അധികാരം വെളിപ്പെടുത്തി. ഈ പശ്ചാത്തലമൊക്കെ ഒരുക്കിയിട്ടാണ് ഈശോ ജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 6:51, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ജീവന്റെ അപ്പം താനാണെന്നും തന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാതെ ജീവന്റെ സമൃദ്ധി ഉണ്ടാവില്ലെന്നും ഈശോ പഠിപ്പിച്ചു. യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ ഈ പഠനം ദഹിക്കില്ല. ഈശോയെ കേട്ടുകൊണ്ടിരുന്നവരുടെ കാര്യവും വേറൊന്നായിരുന്നില്ല. ഈ വചനം കഠിനമാണെന്നും പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഈശോ തിരഞ്ഞെടുത്ത 12 പേരൊഴികെ കൂട്ടത്തോടെ ആടുകൾ നഷ്ടമാകുന്നത് കണ്ടിട്ടും ഇവിടെ നല്ലിടയൻ പിറകെ പോകുന്നില്ല എന്ന് കാണാം. അവിടെ ഉണ്ടായിരുന്ന 12 പേരോടായി നിങ്ങളും പോകുന്നോ എന്നാണ് അവിടുന്ന് ചോദിച്ചത്. അതെ, സത്യവും നന്മയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സുവിശേഷം പറയാൻ സാധ്യമല്ല. ഈശോയുടെ ഈ നിലപാട് എനിക്ക് മാതൃകയാവട്ടെ. ഒപ്പം ധ്യാന വിഷയമാക്കേണ്ട ഒന്നാണ് ഈ സന്ദർഭത്തിലുള്ള പത്രോസ്ലീഹായുടെ ഏറ്റുപറച്ചിൽ. കൂട്ടത്തോടെ ആളുകൾ പൊഴിയുന്നത് കണ്ടിട്ടും ആൾബലമില്ലാത്തൊരു കൂട്ടായ്മയിൽ ഇനിയുള്ള കാലം ചരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ഈശോയെ ഉപേക്ഷിച്ചില്ല. മറിച്ച് ഇങ്ങനെ ഏറ്റുപറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 6:68-69. ജൂൺ മാസാരംഭത്തിൽ പേര് കേട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്റ്റുഡന്റ് കൗൺസിൽ ചെയർപേഴ്സൺ എന്നോട് സംസാരിച്ചു. ഈ മാസം സ്വവർഗാനുരാഗത്തെ അനുകൂലിക്കുന്ന LGBT കൂട്ടായ്മ പ്രൈഡ് മാസമായി ആചരിക്കുന്നു. എല്ലാ കോളേജുകളും അതിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ ഇറക്കുന്നു, സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നു, പ്രോഗ്രാമുകൾ ഒരുക്കുന്നു. കുട്ടികളെല്ലാം നമ്മുടെ കോളേജ് എന്താ ഒന്നും ചെയ്യാത്തേ എന്ന് പരാതി പറയുന്നു. ഞാൻ എന്തു ചെയ്യും അച്ഛ? സത്യത്തിനും നന്മയ്ക്കുമെതിരെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ ഉപദേശിച്ചു. ഇതിനെ പ്രാർത്ഥിച്ച് നേരിടാൻ പറഞ്ഞു. ആ കുട്ടി പ്രാർത്ഥിച്ച് സ്വയം എളിമപ്പെടുത്തി ആ സാഹചര്യത്തെ നേരിട്ടു. കടുത്ത സമ്മർദ്ദത്തിന്റെ നടുവിലും ആ കുട്ടി ഒറ്റയ്ക്കുറച്ചു നിന്നു, ഈശോയ്ക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി. എല്ലാവരും ഈശോയെ വിട്ടുപോകുന്ന സാഹചര്യത്തിലും നാം അവിടുത്തോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ ഒറ്റപ്പെട്ടു പോയെന്നിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയാനാവട്ടെ. നിങ്ങളും പോകുന്നോ എന്ന് ഈശോ ചോദിക്കുമ്പോൾ പത്രോസ്ലീഹായെ പോലെ നമുക്ക് ഉത്തരം നൽകാൻ കഴിയട്ടെ. രോഗത്തിനോ ദുരിതത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ മരണത്തിനോ നമ്മെ തോൽപ്പിക്കാനാവില്ല അപ്പോൾ. ആമേൻ.